ഇത് SBS റേഡിയോ മലയാളം.
നമസ്കാരം, ശ്രീ വി എം സുധീരൻ. എന്തായാലും വോട്ടെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ ഓസ്ട്രേലിയൻ മലയാളികളോട് സംസാരിക്കാനായി സമയം കണ്ടെത്തിയതിന് ആദ്യം തന്നെ നന്ദി. നേരിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിലെത്തി ഇപ്പോൾ 5 വർഷം പൂർത്തിയാക്കിയിരിക്കുകയാണ് യു ഡി എഫ് സർക്കാർ. തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് പ്രചാരണത്തിന്റെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ ഇപ്പോഴത്തെ ഒരു പ്രതീക്ഷകൾ എത്രത്തോളമുണ്ട്?
തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളുമായിട്ട് കേരളം മുഴുവൻ ഞാൻ പോയിരുന്നു. എല്ലാ സ്ഥലത്തെയും പ്രവർത്തനങ്ങളും പൊതുവെയുള്ള ജനങ്ങളുടെ പ്രതികരണം വിലയിരുത്തുമ്പോൾ യു ഡി എഫ് നല്ല രീതിയിൽ വിജയിച്ച് മുന്നോട്ട് വരും, യു ഡി എഫിന്റെ ഭരണ തുടർച്ച ഉറപ്പ് വരുന്നു എന്നുള്ള ഉറച്ച വിശ്വാസമാണ് എനിക്കുള്ളത്. കാരണം ജനങ്ങൾക്ക് വേണ്ടി ഏറെ ചെയ്ത സർക്കാരാണിത്. ഇപ്പൊ മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടി തന്നെ ഐക്യരാഷ്ട്രസഭ വിശേഷിപ്പിച്ചത് ഏറ്റവും വലിയ പിന്നെ പ്രശ്നപരിഹാര പരിപാടി എന്നുള്ള നിലയിലാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കേരള സർക്കാരിന് പുരസ്കാരം നൽകി ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചത്. അതുപോലെ തന്നെ അടുത്ത കാലത്ത് സെന്റർ ഫോർ പബ്ലിക് അഫയേഴ്സ് ബാംഗ്ലൂർ ആസ്ഥാനമായിട്ടുള്ള സംവിധാനം തന്നെ അവര് വിലയിരുത്തിയത് ഇന്ത്യയിലെ മികച്ച സർക്കാർ കേരള സർക്കാരാണെന്നുള്ളതാണ്. ഇന്ത്യ ടുഡേയുടെ സ്റ്റേറ്റ് ഓഫ് ദി സ്റ്റേറ്റ്സ് പുരസ്കാരത്തിന് അർഹമായത് കേരള ഗവൺമെന്റാണ്. ചുരുക്കി പറഞ്ഞാൽ വൻകിട പ്രോജക്ടുകൾ ഒരു ഭാഗത്ത് കൊണ്ടുവരുന്നതോടൊപ്പം തന്നെ സാധാരണക്കാരുടെ ക്ഷേമ കാര്യങ്ങളിലും അതുപോലെ തന്നെ കാരുണ്യ സ്പർശത്തോടെ അവർക്ക് ആശ്വാസകരമായ കാര്യങ്ങളിലും തികച്ചും മികവ് കാണിച്ച ഒരു ഭരണകൂടമാണ്. അതോടൊപ്പം തന്നെ ദേശീയ രാഷ്ട്രീയത്തിനും സംസ്ഥാന രാഷ്ട്രീയത്തിനും ഏറെ പ്രസക്തിയുണ്ട്. ഇന്ത്യയിൽ മതേതരത്വം നേരിടുന്ന കനത്ത വെല്ലുവിളി BJP അക്ഷരാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തെ ഒരു ഒരു വർഗീയ ഭ്രാന്താലയമാക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കാരണവശാലും അംഗീകരിക്കാനാവില്ല.
താങ്കൾ ഈ പറഞ്ഞ 1-2 പോയിന്റുകൾ തന്നെ 1-2 ചോദിക്കാനുള്ളത്. ഒന്ന്, ഈ ഒരു 5 വർഷത്തെ ഭരണത്തിന്റെ കാര്യങ്ങൾ എടുത്തു പറയുമ്പോഴും അക്കമിട്ട് ഒരുപാട് കാര്യങ്ങൾ യു ഡി എഫ് സർക്കാരിന് വികസന നയത്തെക്കുറിച്ച് പറയാനുണ്ട്. അതേസമയം തന്നെ അതോടൊപ്പം കേരളത്തിന്റെ ചരിത്രത്തിൽ ഇത്രയും കാലം നോക്കുകയാണെങ്കിൽ ഏറ്റവും അധികം അഴിമതി ആരോപണങ്ങൾ കേട്ടിട്ടുള്ള സർക്കാരാണിതെന്നുള്ളത് വാസ്തവമാണ്. താങ്കൾ തന്നെ പലപ്പോഴും പരസ്യമായും അല്ലാതെയും പാർട്ടിക്കുള്ളിലും അക്കാര്യങ്ങൾ പലപ്പോഴും ഉന്നയിക്കുകയുണ്ടായി. ഇത്രയധികം ആരോപണങ്ങൾ വന്നിട്ടും സർക്കാർ പല കാരണങ്ങൾ കൊണ്ടും അല്ലെങ്കിൽ പലതരത്തിൽ അതിനെ മറികടന്ന് മുന്നോട്ട് പോയി എന്നുള്ള വാസ്തവമാണ്. പക്ഷെ ജനങ്ങളുടെ മനസ്സിൽ അതൊരു ശക്തമായ പ്രതിഷേധമായി നിലനിൽക്കുന്നുണ്ട് എന്നത് വാസ്തവമല്ലേ?
അല്ല, ഇതിനകത്ത് 2-3 കാര്യങ്ങൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, ഈ സർക്കാരിന്റെ അവസാന കാലത്തെ ചില തീരുമാനങ്ങൾ വളരെ വിമർശനം വരുത്തിയിരുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ ആ തീരുമാനങ്ങൾ ജനവികാരം കണക്കിലെടുത്തുകൊണ്ട് തന്നെ അതിൽ ഇടപെട്ടുകൊണ്ട് അത് തിരുത്തുന്നതിന് ഇടപെട്ടത് കോൺഗ്രസ് പാർട്ടി തന്നെയാണ്. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി തന്നെയാണ് കൃത്യമായി ഇടപെട്ടുകൊണ്ട് പരിഹാരം ഉണ്ടാക്കിയത്. അപ്പൊ സർക്കാർ 100 നല്ല കാര്യം ചെയ്യുമ്പോഴും ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും പോരായ്മയോ പാളിച്ചയോ വന്നാൽ അതിൽ ഇടപെട്ട് ആ തരത്തിലുള്ള എന്തെങ്കിലും തീരുമാനം വന്നാൽ അതിനെ തിരുത്താനുള്ള ഒരു സംവിധാനം UDFനകത്ത് തന്നെയുണ്ട് എന്നുള്ളതാണ് ജനങ്ങൾക്ക് ഏറ്റവും വലിയ പ്രതീക്ഷ നൽകുന്നത്. ഇപ്പൊ ഈ അവസാന ഘട്ടത്തിൽ വന്ന പല തീരുമാനം, ഇപ്പൊ മെട്രോ റെയിൽ പോലുള്ള വിഷയങ്ങൾ, ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ LDF കഴിഞ്ഞ വർഷം കഴിഞ്ഞ തവണ അധികാരത്തിൽ വന്നപ്പോഴാണ് അത് കൊണ്ടുവന്നത്. പുതിയ രൂപത്തിൽ അത് വന്നപ്പോൾ തന്നെ അന്നും ഞങ്ങൾ എതിർത്തു, ഇപ്പോഴും ഞങ്ങൾ എതിർത്തു, വളരെ ശക്തമായി എതിർത്തു. ഇത്തരം കാര്യങ്ങളിലൊന്നും പ്രതിപക്ഷത്തിനോ ഇടതുപക്ഷത്തിനോ യാതൊരു റോളുമില്ല. പേരിനൊരു പ്രസ്താവന ഇറക്കി തൃപ്തിയടഞ്ഞു എന്നുള്ളതല്ലാതെ കോൺഗ്രസിന്റെ ഇടപെടലിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനം മാറ്റിയത്.
തീർച്ചയായും താങ്കളുടെ ഇടപെടൽ, താങ്കളുടെ ഇടപെടൽ ഞാൻ ഓക്കെ പറഞ്ഞോളൂ പറഞ്ഞോളൂ.
പിന്നെ ഈ അഴിമതി ആരോപണം എന്ന് പറയുന്നതിൽ കാര്യമില്ല. എന്താ വെച്ചാൽ ഇപ്പോ 730 ബാറുകൾ അടച്ചു പൂട്ടി, ബാറുകൾ അടച്ചു പൂട്ടിയതിന്റെ ഫലമായി കോടികൾ നഷ്ടപ്പെടുന്ന ബാറുടമകൾ സർക്കാരിനെതിരാണ്. അതിലൊരു ബാറുടമ ഉന്നയിച്ച ഒരു ആക്ഷേപം എന്നുള്ളതല്ലാതെ അത് വസ്തുതാപരമായി വിലയിരുത്തുമ്പോൾ ഏതെങ്കിലും ഒന്ന് സബ്സ്റ്റൻസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ? പിന്നെ അഴിമതി ആരോപണം എന്ന് പ്രതിപക്ഷം സംസാരിക്കുമ്പോൾ തന്നെ അവർക്ക് ഇതിനകത്ത് ഒരു യാതൊരു ആത്മാർത്ഥതയില്ല എന്നുള്ളത് ആർ ബാലകൃഷ്ണ സാറിന്റെ കാര്യം മാത്രം നോക്കിയാൽ പോലെ.
താങ്കളുടെ ഇടപെടൽ, ശ്രീ വി എം സുധീരൻ, താങ്കളുടെ ഇടപെടൽ ഇക്കാര്യത്തിലെല്ലാം കേരളം മുഴുവൻ കണ്ടത് തന്നെയാണ് ഈ വിഷയങ്ങളിലെല്ലാം. പക്ഷെ അപ്പോഴും ഉത്തരം കിട്ടാതെ നിൽക്കുന്ന ഒരു ചോദ്യമുണ്ട്. അവസാന കാലഘട്ടത്തിൽ താങ്കൾ ഇപ്പോൾ സൂചിപ്പിച്ച മെത്രാൻകായാലോ അല്ലെങ്കിൽ ഈ കടുംവെട്ട് പ്രഖ്യാപനങ്ങൾ വന്ന മന്ത്രിസഭാ യോഗം ഉൾപ്പെടെ അതിലൊക്കെ ആ തീരുമാനത്തിലേക്ക് എങ്ങനെ എത്തി? അത് ഇടതുപക്ഷമല്ല മന്ത്രിസഭയിൽ കയറിയിരുന്ന തീരുമാനം എടുത്തിരിക്കുന്നത്, കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും മന്ത്രിമാർ തന്നെയാണ്. അങ്ങനെ ഒരു തീരുമാനം ഇതിനകത്തുനിന്ന് വന്നു എന്ന വാസ്തവം നിലനിൽക്കുന്നു. താങ്കൾക്ക് പോലും അത് കൃത്യമായി എങ്ങനെ വന്നു എന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ജനങ്ങളുടെ മനസ്സിൽ അതൊരു സംശയമായി ബാക്കി നിൽക്കുകയാണ്.
ഇതിനകത്ത് ഒരു കാര്യം ആക്ച്വലി കറക്റ്റ് ആയിട്ട് പറയാൻ സാധിക്കുന്നത്, തീരുമാനം വന്നു, തീരുമാനം വിമർശന ക്ഷണിച്ചു വരുത്തി, വിമർശനം ക്ഷണിച്ചു വരുത്തി, ആ തീരുമാനം തിരുത്തണമെന്ന് ആവശ്യപ്പെട്ടു, അത് തിരുത്തി. അത് വളരെ ജാഗ്രതയോടുകൂടി ഇവിടെ പാർട്ടി സംവിധാനം പ്രവർത്തിക്കുകയാണ്. ഒരു ഒരു ഡെമോക്രാറ്റിക് പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ പ്രാധാന്യം ചെറുതല്ല.
മാധ്യമങ്ങളിൽ വാർത്തയായി വിവാദമായി വന്നപ്പോൾ മാത്രമാണ് പലപ്പോഴും ഇടപെടൽ നടന്നിട്ടുള്ളത്. ഇത്തരത്തിൽ പുറത്തറിയാത്ത എത്രയെത്ര തീരുമാനങ്ങൾ ഉണ്ടാകും, അത് വിവാദമാകാത്തതുകൊണ്ട് തിരുത്താതിരിക്കുകയല്ലേ?
മാധ്യമങ്ങൾ വരുന്ന ചില കാര്യങ്ങളിൽ മാത്രമാണ്, മാധ്യമങ്ങളിൽ വരാത്ത പല തീരുമാനങ്ങളിലും മാറ്റം വന്നിട്ടുണ്ട്. ഇതെല്ലാം വളരെ ക്ലോസ്ലി ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ജനങ്ങൾക്ക് ആശങ്കയ്ക്ക് യാതൊരു അടിസ്ഥാനവും ഇല്ല. കാരണം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും പാളിച്ച വന്നാൽ അത് തിരുത്താനുള്ള ഒരു ഒരു അതിനുള്ള ഒരു കറക്റ്റീവ് മെഷേഴ്സ് ഈ സംവിധാനത്തിനകത്ത് തന്നെ ഉണ്ട് എന്നുള്ളതാണ് ജനങ്ങൾക്ക് ഏറ്റവും വലിയ ആശ്വാസം നൽകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഞങ്ങൾ പ്രതീക്ഷയാണ്. തന്നെയുമല്ല, ഇനി യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഗൗരവമായൊരു കാര്യം കൂടെ ആലോചിക്കുന്നുണ്ട്. അതായത് ഇന്നത്തെ സിസ്റ്റത്തിൽ കുറെ കൂടി സ്വതന്ത്രമായ ഒരു ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു സംവിധാനം വേണം, സ്റ്റേറ്റ് വിജിലൻസ് കമ്മീഷൻ വേണം എന്നുള്ളത് ഞങ്ങൾ വളരെ ഗൗരവമായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ തരത്തിൽ സംവിധാനം വന്ന് ഈ രാഷ്ട്രീയ സൗകര്യം നോക്കി ഒരു വിഷയത്തെ ഗുണദോഷങ്ങൾ വിലയിരുത്തുന്നതിന് പകരം യഥാർത്ഥത്തിൽ അഴിമതിക്കാർ ശിക്ഷിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉറപ്പുവരുത്തണം. അതിന് സ്റ്റേറ്റ് വിജിലൻസ് കമ്മീഷൻ പോലെ ഒരു സ്വതന്ത്രമായ ഒരു സംവിധാനം രൂപപ്പെട്ടു വരേണ്ടത്, ഒരു ഏത് ഗവൺമെന്റ് വന്നാലും ഇനി അഴിമതി പ്രശ്നം വരാതിരിക്കാൻ അത് ആവശ്യമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. യു ഡി എഫിനെ കുറിച്ച് ഇടതുപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് വന്ന, ശരിക്കും പറഞ്ഞാൽ ഒരു പ്രതിപക്ഷത്തിന് നേരെ ചൊവ്വേ ഒരു അഴിമതി ആരോപണം പോലും ഉന്നയിക്കാൻ സാധിച്ചിട്ടില്ല. ഒരു ബാർ ഉടമയുടെ ആരോപണത്തിന്റെ പുറകെ പോകേണ്ടി വന്ന, അല്ലെങ്കിൽ ക്രിമിനൽ കുറ്റവാളികളുടെ ആക്ഷേപങ്ങളുടെ പുറകെ പോകേണ്ടി വരുന്ന ഒരവസ്ഥയല്ലാതെ യഥാർത്ഥത്തിൽ ഒരു പ്രതിപക്ഷത്തിന്റെ ദൗത്യം പോലും നിറവേറ്റാൻ അത് സാധിക്കില്ല.
പക്ഷെ എങ്കിൽ പോലും ഒരു രാഷ്ട്രീയ ധാർമ്മികത ഇല്ലായിരുന്നു കേരളത്തിൽ ഇത്രയും കാലം. ഇപ്പോൾ കെ കരുണാകരൻ പണ്ട് രാജിവെച്ചതുപോലുള്ള ഒരു രാഷ്ട്രീയ ധാർമ്മികത എന്തുകൊണ്ട് ഇപ്പോൾ ആരും കാണിക്കുന്നില്ല?
രാഷ്ട്രീയ ധാർമ്മികത എന്ന് പറഞ്ഞാൽ കോടതിയിൽ ചാർജ്ഷീറ്റ് കൊടുത്താൽ, ചാർജ്ഷീറ്റ് വന്നാൽ തീർച്ചയായിട്ടും അത് ആരായാലും രാജിവെക്കും.
അല്ല, കെ കരുണാകരനെതിരെ ചാർജ്ഷീറ്റ് ഒന്നും ഇല്ലായിരുന്നല്ലോ. കെ കരുണാകരനെതിരെ ഒന്നും ഇല്ലായിരുന്നു.
കോടതി വിധികളുടെ അടിസ്ഥാനത്തിലാണല്ലോ വരുന്നത്. ഇത് കോടതി ഏതെങ്കിലും ഒരു കോടതിയിൽ ഒരു ഫൈൻഡിങ് വന്നിട്ടുള്ളൂ, ഏതെങ്കിലും ഒരു ചാർജ് ഷീറ്റിന്റെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളൂ. നമ്മള് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞൊരു ബാർ ഉടമ പറഞ്ഞതിന്റെ പേരിൽ ആരെങ്കിലും അങ്ങനെ ഒരു നിലപാടിലേക്ക്.
ഏറ്റവും ഏറ്റവും ഒടുവിൽ പാമോലിൻ കേസിൽ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നതും കേസ് പിൻവലിക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ തീരുമാനത്തെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ്.
ഇതൊന്നും ഇതൊക്കെ ഒരുപാട് ഡിബേറ്റ് ചെയ്ത വിഷയങ്ങളാണ്. കരുണാകരന്റെ കാലം മുതൽ ഡിബേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളാണ്. അതൊന്നും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പുതുമയുള്ള വിഷയമല്ല.
ഒറ്റ വിഷയം കൂടി ഉള്ളത്, ബി ജെ പിയുടെ സാന്നിധ്യം കേരളത്തിൽ വളരെ ശക്തമാണ് ഇത്തവണ ബി ജെ പി എന്നുള്ള കാര്യം നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ പോലും മനസ്സിലാകുന്നുണ്ട്. കാരണം ഇത്രയും കാലം ബി ജെ പി കണ്ടതുപോലെ ആയിരുന്നില്ല ഒരു പ്രചാരണ രംഗത്തുള്ള അവരുടെ സാന്നിധ്യം. എസ് എൻ ഡി പി അല്ലെങ്കിൽ ബി ഡി ജെ എസുമായുള്ള കൂട്ടുകെട്ട്, ബി ജെ പിയുടെ ഈ ഒരു വളർച്ച അല്ലെങ്കിൽ കുറച്ചെങ്കിലും ശക്തി വർദ്ധിപ്പിക്കുന്നത് ദോഷം ചെയ്യുന്നത് കോൺഗ്രസിനായിരിക്കുമോ ഇടതുപക്ഷത്തിനായിരിക്കുമോ?
അല്ല, ബി ജെ പി അവരുടെ ഒരു ആഡംബരത്തോട് കൂടിയിട്ടുള്ള ഒരു പ്രചരണ പൊലിമ നടത്തുന്നു എന്നുള്ളത് ശരിയാണ്. സ്വാഭാവികമായും കേന്ദ്ര ഭരണകക്ഷി എന്നുള്ള രീതിയിലുള്ള ഒരു അവർക്ക് അവർ നേരത്തെയുള്ള അവസ്ഥയിൽ ഒരു മാറ്റം വന്നിട്ടുണ്ട്. പക്ഷേ അവരുടെ നിലപാട് രണ്ടു വർഷത്തെ കേന്ദ്രത്തിലെ ബി ജെ പി ഭരണം, അത് അവരുടെ ജനദ്രോഹ നിലപാടുകൾ, കേരളത്തോട് കാണിച്ചിട്ടുള്ള പിന്നെ ക്രൂരമായിട്ടുള്ള അവഗണന, ഇതെല്ലാം കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചൊരു പുനർചിന്തനത്തിന് അവസരം വന്നിട്ടുണ്ട്. എന്ത് പ്രചരണ പൊരിമ നടത്തിയാലും ഏറ്റവും അവസാനം നരേന്ദ്രമോദി കേരളത്തിൽ വന്ന് നടത്തിയിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങൾ അവർക്ക് തന്നെ വലിയൊരു തിരിച്ചടിയായിരിക്കുകയാണ്. അതുകൊണ്ട് അവർ കൊട്ടിഘോഷിക്കുന്ന രീതിയിൽ ഒരു തരത്തിലും മുന്നേറാൻ അവർക്ക് സാധ്യമല്ല. ഇത് ബി ജെ പിയെ സംബന്ധിച്ച് അവർക്ക് അവരുടെ അവകാശവാദങ്ങളൊന്നും ഈ തെരഞ്ഞെടുപ്പിൽ ഇടപോകുമെന്ന് കരുതുന്നില്ല.
അതിൽ ഒറ്റ കാര്യം, ഈ പറഞ്ഞ കാര്യത്തിൽ കോൺഗ്രസും ബി ജെ പിയും തമ്മിലാണ് പലയിടത്തും മുഖ്യ പോരാട്ടം എന്ന് മുഖ്യമന്ത്രി തന്നെ പ്രസ്താവന നടത്തിയിരിക്കുന്നു. താങ്കളും രമേശ് ചെന്നിത്തലയും എല്ലാം വ്യത്യസ്ത അഭിപ്രായം പറയുകയും ചെയ്തു. ഇങ്ങനെ വ്യത്യസ്ത നിലപാടുകൾ എടുക്കുന്നത്, ഒരു സംശയമുള്ളത്, വ്യത്യസ്ത നിലപാടുകൾ എടുക്കുന്നത് നിങ്ങളുടെ ഇടയിൽ വ്യത്യസ്ത നിലപാടുകൾ ഉള്ളത് കൊണ്ടാണോ ഇടതുപക്ഷത്തെയും ജനങ്ങളെയും ആശയക്കുഴപ്പത്തിലാക്കാനുള്ള ഒരു തന്ത്രമാണോ ഇത്?
ഇതെല്ലാം വളരെ ക്ലാരിഫൈ ചെയ്ത് പോയ പോയിന്റ്സ് ആണ്. ഇത് വളരെ നേരത്തെ തന്നെ ക്ലാരിഫൈ
ചെയ്തു. ആ ഒരു ക്ലാരിഫൈ ചെയ്യുമ്പോഴും അതിന് മുമ്പ് ഒരു പ്രസ്താവന വന്നിട്ട് പിന്നീട് ക്ലാരിഫൈ ചെയ്യുന്നു, ആശയക്കുഴപ്പം ഉണ്ടാക്കാനുള്ള ഒരു മനഃപൂർവ്വമുള്ള ഒരു തന്ത്രമാണോ അത്?
പ്രസ്താവനയിൽ തന്നെ മുഖ്യമന്ത്രി പറഞ്ഞതിൽ തന്നെ യാതൊരു തരത്തിലുള്ള അപാകതവുമില്ല. കാരണം ഒന്നോ രണ്ടോ കാസർഗോഡോ അങ്ങനെ ഒന്നോ രണ്ടോ മണ്ഡലങ്ങളിൽ അവരും യു ഡി എഫ് മത്സരിക്കുന്നു എന്നുള്ളത് അല്ലാതെ അദ്ദേഹം തന്നെ കൃത്യമായി പറയുകയുണ്ടായി ഇവിടെ എ ഡി എഫ് ഇവിടെ എൻ ഡി എഫും യു ഡി എഫും തമ്മിലാണ് പ്രധാന മത്സരം എന്നുള്ളത്. സന്ദർഭത്തിന് ചേരാത്ത ഒരു സംഗതി അടർത്തിയെടുത്ത് ഒരു ഇഷ്യൂ ആക്കാൻ ചില ശ്രമം നടന്നു എന്നല്ലാതെ അതൊന്നും യാതൊരു തരത്തിലും വിലപ്പോവില്ല. ഇവിടെ ഒരു കാര്യമുണ്ട്, ശരിയാണ്, ഇവിടെ ബി ജെ പി അത്ര പ്രസക്തമായി സ്റ്റേറ്റ് നിയമസഭാ തെരഞ്ഞെടുപ്പിലോട്ട് വരുന്നില്ല. യു ഡി എഫും എൽ ഡി എഫും തമ്മിലാണ് അധികാരത്തിന് വേണ്ടിയുള്ള ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്നത്, എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ്. അതിൽ യു ഡി എഫ് വൻ ഭൂരിപക്ഷം നേടി വിജയിച്ചു.
തീർച്ചയായും വളരെയധികം നന്ദി ശ്രീ വി എം സുധീരൻ, ഈ അവസാന നിമിഷത്തിൽ തിരക്കുകൾക്കിടയിലും ഇത്രയും നേരം ഓസ്ട്രേലിയൻ മലയാളികളോട് സംസാരിച്ചതിനെ.
താങ്ക് യു.
SBS മലയാളം റേഡിയോ പരിപാടികൾ ആസ്വദിക്കാറുണ്ടോ? റേഡിയോയ്ക്കപ്പുറം ഓൺലൈനിലും നമുക്ക് ഈ ചർച്ചകൾ തുടരാം. SBS മലയാളം ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം അവിടെ രേഖപ്പെടുത്താം. SBS മലയാളം ഫേസ്ബുക്ക് പേജ്.